ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽചന്ദ്രൻ. പ്രധാന വാർത്തകൾ. ആഗോള ഭക്ഷ്യസുരക്ഷ ശക്തിപ്പെടുത്താൻ കാലാവസ്ഥാ വ്യതിയാന നിയന്ത്രണ നടപടികൾക്ക് ഊന്നൽ നൽകി കൂട്ടായ പ്രവർത്തനങ്ങൾ നടപ്പാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗോവ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ഇന്ന് 5 ഇന്ത്യൻ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ നാളെ ഉച്ചകഴിഞ്ഞ് 3 വരെ സമയം. ഇന്നലെ വൈകിട്ട് വരെ 31 ലക്ഷത്തിൽപ്പരം എന്യൂമറേഷൻ ഫോമുകൾ ഡിജിറ്റൈസ് ചെയ്തതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൽക്കർ. ആദ്യ ബ്ലൈൻഡ് വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഫൈനലിൽ. വാർത്തകൾ വിശദമായി. ആഗോള ഭക്ഷ്യസുരക്ഷ ശക്തിപ്പെടുത്താൻ കാലാവസ്ഥാ വ്യതിയാന നിയന്ത്രണ നടപടികൾക്ക് ഊന്നൽ നൽകി കൂട്ടായ പ്രവർത്തനങ്ങൾ നടപ്പാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി G20 നേതൃത്വ ഉച്ചകോടിയിൽ ആഹ്വാനം ചെയ്തു. ജോനാസ്ബർഗിൽ G20 ഉച്ചകോടിയുടെ 2nd സെഷനിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ദുരന്തങ്ങളും കാലാവസ്ഥാ വ്യതിയാനവും നേരിടാനും ഊർജ്ജ പരിവർത്തനം സാധ്യമാക്കാനും കഴിയുന്ന പ്രതിരോധ സജ്ജമായ ലോകത്തിനാണ് ചർച്ചകളിൽ പ്രാധാന്യം നൽകേണ്ടതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഡെസ്ക് റിപ്പോർട്ട്.
ഉച്ചകോടിയുടെ 2nd സെഷനിൽ ആഗോള വികസനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 6 പുതിയ സംരംഭങ്ങൾ നിർദ്ദേശിച്ചു. ആഗോള പരമ്പരാഗത വിജ്ഞാന ശേഖരം, ആഫ്രിക്ക വൈദഗ്ധ്യ വികസന പരിപാടി, ആഗോള ആരോഗ്യ സംരക്ഷണ പ്രതികരണ സംഘം, മയക്കുമരുന്ന് ഭീകരവാദ കൂട്ടുകെട്ട് തകർക്കാനാവശ്യമായ നടപടികൾ, ഓപ്പൺ സാറ്റലൈറ്റ് വിവര പങ്കാളിത്തം, അവശ്യധാതുക്കളുടെ തുല്യ വിതരണം എന്നിവയാണ് പ്രധാനമന്ത്രി മുന്നോട്ട് വച്ചത്. ഇന്ത്യയുടെ വികസന വളർച്ചാ കാഴ്ചപ്പാടിനും സമഗ്രക്ഷേമത്തിനും സംരംഭങ്ങൾ ഊന്നൽ നൽകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. G20 നേതൃ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ജോഹന്നാസ്ബർഗിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിരവധി ആഗോള നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. അംഗോള പ്രസിഡന്റ്, എത്യോപ്യൻ പ്രധാനമന്ത്രി, വിയറ്റ്നാം പ്രധാനമന്ത്രി, ജർമ്മൻ ചാൻസലർ എന്നിവർ ഇതിൽ ഉൾപ്പെടുന്നു. ലോക വ്യാപാര സംഘടനയുടെ ഡയറക്ടർ ജനറലുമായും പ്രധാനമന്ത്രി ചർച്ച നടത്തി.
ഐക്യദാർഢ്യവും തുല്യതയും സുസ്ഥിരതയുമാണ് ആഗോള വളർച്ചയുടെ നെടുത്തൂണുകളെന്ന് വ്യക്തമാക്കി നേരത്തെ ജോഹന്നാസ്ബർഗ് G20 ഉച്ചകോടി സംയുക്ത പ്രഖ്യാപനം പുറത്തിറക്കി. അമേരിക്കയുടെ എതിർപ്പ് അവഗണിച്ചാണ് സംയുക്ത പ്രഖ്യാപനം. ഊർജ്ജസുരക്ഷ, കാലാവസ്ഥാ നടപടി, ദുരന്ത പ്രതിരോധം, ഭൌമ രാഷ്ട്രീയ സംഘർഷങ്ങൾ എന്നിവ ലോകത്തിന്റെ സാമ്പത്തിക സ്ഥിരതയ്ക്ക് വെല്ലുവിളിയാണെന്ന് പ്രഖ്യാപനം പറയുന്നു. ഇന്ത്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പുതുമയുടെ ആഗോള കേന്ദ്രമായി മാറിയെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പറഞ്ഞു. ആന്ധ്രാപ്രദേശിലെ പുട്ടപർത്തിയിൽ ശ്രീ സത്യസായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹയർ ലേണിംഗിന്റെ 44th ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി. ദേശീയ വിദ്യാഭ്യാസ നയം 2020 പോലെ പരിവർത്തനാത്മക നടപടികൾ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ നിലവാരം ഗണ്യമായി ഉയർത്തിയെന്ന് അദ്ദേഹം പറഞ്ഞു. കൂടുതൽ നിക്ഷേപം നടത്താനും ഗവേഷണത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും മയക്കുമരുന്നിനെതിരായ പോരാട്ടത്തിൽ പങ്കുചേരാനും ഉപരാഷ്ട്രപതി യുവാക്കളെ ആഹ്വാനം ചെയ്തു. ഇന്ന് സത്യസായി ബാബയുടെ ശതാബ്ദി ആഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഗോവയിൽ 56th ഇന്ത്യ രാജ്യാന്തര ചലച്ചിത്രമേളയുടെ 3rd ദിവസമായ ഇന്ന് 5 ഇന്ത്യൻ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. പ്രത്യേക പ്രദർശനത്തിൽ സംവിധായകൻ ഋത്വിക് ഘടകിന്റെ ഹിന്ദി ചിത്രം ഫിയർ, ബംഗാളി ചിത്രം സുബർണരേഖ, ഗിരീഷ് മാലിക് സംവിധാനം ചെയ്ത ഇംഗ്ലീഷ് ചിത്രം മഹാമന്ത്ര, ബൊബീത ശർമ്മയുടെ ഭുപേൻ ദ അൺകട്ട് എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മണിരത്നം സംവിധാനം ചെയ്ത തമിഴ് ചിത്രം ദളപതിയും ഇന്ന് പ്രദർശിപ്പിക്കും. ഈ മാസം 28 വരെയാണ് ചലച്ചിത്രമേള. ഹജ്ജ് തീർത്ഥാടകർക്ക് കുടിശ്ശികയായ തുകയുടെ 75% ഉടൻ കൊടുത്തു തീർക്കാൻ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിക്ക് ന്യൂനപക്ഷകാര്യ മന്ത്രാലയ സെക്രട്ടറി ഡോക്ടർ ചന്ദ്രശേഖർകുമാർ നിർദ്ദേശം നൽകി. ശേഷിക്കുന്ന തുക വെരിഫിക്കേഷൻ പൂർത്തിയാക്കിയ ശേഷം കൈമാറും. 2026 ഹജ്ജുമായി ബന്ധപ്പെട്ട എല്ലാ നടപടിക്രമങ്ങളും ഡിജിറ്റലാക്കാനും സെക്രട്ടറി മുംബൈയിൽ ആവശ്യപ്പെട്ടു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സൂക്ഷ്മ പരിശോധന പൂർത്തിയായ സാഹചര്യത്തിൽ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിവരെ വരണാധികാരിക്ക് നോട്ടീസ് നൽകാം. സ്ഥാനാർത്ഥിയോ നാമനിർദ്ദേശകനോ സ്ഥാനാർത്ഥി അധികാരപ്പെടുത്തിയ തെരഞ്ഞെടുപ്പ് ഏജന്റിനോ ഫോം 5 തയ്യാറാക്കിയ നോട്ടീസ് സമർപ്പിക്കാം. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ അനുവദിച്ച സമയത്തിനുശേഷം റിട്ടേണിംഗ് ഓഫീസർ സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കും. മലയാള അക്ഷരമാല ക്രമത്തിലാണ് സ്ഥാനാർത്ഥികളുടെ പേര് പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത്. പേര്, വിലാസം, അനുവദിച്ച ചിഹ്നം എന്നിവ പട്ടികയിലുണ്ടാവും. റിട്ടേണിംഗ് ഓഫീസറുടെ ഓഫീസിലും പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഓഫീസിലും സ്ഥാനാർത്ഥി പട്ടിക പരസ്യപ്പെടുത്തും. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൽ ഹൈക്കോടതി നിർദ്ദേശം കർശനമായി നടപ്പാക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ മാർഗനിർദ്ദേശങ്ങളിൽ ഹൈക്കോടതി ആവശ്യപ്പെട്ട തരത്തിൽ കമ്മീഷൻ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സ്ഥാപിച്ച അനധികൃത പരസ്യബോർഡുകളും കമാനങ്ങൾ, ബാനർ, കൊടിതോരണങ്ങൾ എന്നിവയ്ക്കുമെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ കമ്മീഷൻ ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. എല്ലാ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്കും ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകാനും കളക്ടർമാരോട് കമ്മീഷൻ ആവശ്യപ്പെട്ടു. ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ അനധികൃത പ്രചാരണ സാമഗ്രികൾക്കെതിരെ കർശന നടപടിയെടുക്കണം. ഇവ വേഗത്തിൽ നീക്കം ചെയ്യുകയും വേണം. തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാക്കിയ ശേഷം ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ ഇത് സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് നൽകണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു. സംസ്ഥാന ഗവൺമെന്റിന്റെ വീഴ്ചകൾ തുറന്നുകാട്ടുന്നതിനൊപ്പം കേരളത്തെ രക്ഷിക്കാൻ ബദൽ പദ്ധതികളും UDF ആവിഷ്കരിച്ചിട്ടുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. കോഴിക്കോട് കോർപ്പറേഷൻ UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സതീശൻ. മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാനത്ത് 9.5 വർഷത്തെ വികസനവും ക്ഷേമവും തുടരണമോ എന്നതിന്റെ വിധിയെഴുത്താകും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം പറഞ്ഞു. കോഴിക്കോട് കോർപ്പറേഷനിൽ LDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എളമരം കരീം. തീവ്ര വോട്ടർപട്ടിക പുതുക്കലിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ, ഇരിക്കൂർ നിയോജക മണ്ഡലങ്ങളിലെ മുഴുവൻ വില്ലേജ് ഓഫീസുകളും ഇന്ന് തുറന്ന് പ്രവർത്തിക്കും. എന്യൂമറേഷൻ ഫോമുകൾ സ്വീകരിക്കുന്നതിനും ഡിജിറ്റലൈസ് ചെയ്യുന്നതിനും വേണ്ടിയാണിത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്നലെ വൈകിട്ട് 6 വരെ ഡിജിറ്റൈസ് ചെയ്ത എന്യൂമറേഷൻ ഫോമുകളുടെ എണ്ണം 31 ലക്ഷം കവിഞ്ഞതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. വിതരണം ചെയ്ത ഫോമുകളുടെ 11.28% വോട്ടർമാർ ഓൺലൈനായി 48,851 ഫോമുകളും സമർപ്പിച്ചു. വോട്ടർമാരെ കണ്ടെത്താൻ കഴിയാത്ത ഫോമുകളുടെ എണ്ണം 130,000 ഉയർന്നിട്ടുണ്ടെന്നും ഡോക്ടർ കേൽക്കർ പറഞ്ഞു. ഫോമുകൾ സ്വീകരിക്കുന്നതിനും അവ അപ്ലോഡ് ചെയ്യുന്നതിനുമായി ബൂത്ത് ലെവൽ ഓഫീസർമാർ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെയും ഇലക്ട്രൽ ലിറ്ററസി ക്ലബ്ബുകളുടെയും പിന്തുണയോടെ കളക്ഷൻ ഹബ്ബുകൾ കേന്ദ്രീകരിച്ച് ഇന്നും പ്രവർത്തനം തുടരുമെന്ന് ഡോക്ടർ കേൽക്കർ അറിയിച്ചു. തീവ്ര വോട്ടർപട്ടിക പരിഷ്കരണ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി സൺലൈൻസ് കേരള ക്യാമ്പയിൻ കാസർഗോഡ് ബേക്കൽ ബീച്ച് പാർക്കിൽ മണൽശില്പം ഒരുക്കി. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടി ജില്ലാ കളക്ടർ K.M.ശേഖർ ഉദ്ഘാടനം ചെയ്തു. കൊല്ലത്തും കോഴിക്കോട്ടും ക്യാമ്പയിന്റെ ഭാഗമായി ബീച്ചിൽ മണൽശില്പം ഒരുക്കിയിരുന്നു. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശിച്ചു. ഗോഹട്ടിയിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്ക രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ 6 for 247 എന്ന നിലയിൽ ദക്ഷിണാഫ്രിക്ക ബാറ്റിംഗ് പുനരാരംഭിക്കും. രാവിലെ 9 മത്സരം തുടങ്ങും. ആദ്യ ബ്ലൈൻഡ് വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചു. ഓസ്ട്രേലിയയെ 9 wicketsനാണ് ഇന്നലെ കൊളംബോയിൽ ഇന്ത്യ തോൽപ്പിച്ചത്. 109 runs എടുത്ത ഓസ്ട്രേലിയക്കെതിരെ 11.5 overs 1 wicket നഷ്ടത്തിൽ ഇന്ത്യ ലക്ഷ്യം മറികടന്നു. ഇന്ന് ഫൈനലിൽ ഇന്ത്യൻ വനിതകൾ നേപ്പാളിനെ നേരിടും. ഇന്നലെ 2nd semi നേപ്പാൾ പാകിസ്ഥാനെ 7 wicketsന് തോൽപ്പിച്ച് ഫൈനൽ ബർത്ത് സ്വന്തമാക്കുകയായിരുന്നു. ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ ലക്ഷ്യ സെൻ പുരുഷ സിംഗിൾസ് ഫൈനലിലെത്തി. ഇന്ന് കിരീട പോരാട്ടത്തിൽ ജപ്പാന്റെ യുഷി തനാക്കയെ ലക്ഷ്യസൻ നേരിടും. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ വൈകിട്ട് കണ്ണൂർ വാരിയേഴ്സ് FC ഫോഴ്സ കൊച്ചിയുമായി ഏറ്റുമുട്ടും. 7:30 കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിലാണ് മത്സരം. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ പങ്കെടുക്കുന്ന കേരള ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. സഞ്ജു സാംസണാണ് ക്യാപ്റ്റൻ. യുവതാരം അഹമ്മദ് ഇമ്രാനെ വൈസ് ക്യാപ്റ്റനായും നിയമിച്ചു. ജമ്മുകശ്മീരിലെ പൂഞ്ചിൽ വെള്ളിയാഴ്ച വീരമൃത്യു വരിച്ച മലയാളി സൈനികൻ ഒതുക്കുങ്ങൽ സ്വദേശി സുബേദാർ സജീഷിന്റെ മൃതദേഹം മലപ്പുറത്തെ വീട്ടിലെത്തിച്ചു. ചെറുകുന്ന് ബാലപ്രബോധിനി LP സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം രാവിലെ കുടുംബ ശ്മശാനത്തിൽ സംസ്കരിക്കും. പട്രോളിംഗിനിടെ ജമ്മുവിലെ പൂഞ്ച് സൂരൻകോട്ടിൽ കൊക്കയിലേക്ക് കാൽവഴുതി വീണാണ് മരണം സംഭവിച്ചത്. അമേബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഒരാൾ കൂടി മരിച്ചു. പയ്യോളി സ്വദേശി സരസുവാണ് ഇന്നലെ മരിച്ചത്. കാസർഗോഡ് മാണിയാട്ട് 12th NN പിള്ള സ്മാരക സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരം വൈകിട്ട് സമാപിക്കും. സമാപന സമ്മേളനത്തിൽ മന്ത്രി VN വാസവൻ ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവനാ പുരസ്കാരം നടി ഉർവശിക്ക് സമ്മാനിക്കും. ചരിത്രപ്രസിദ്ധമായ കൊടക്കാട് പന്തിഭോജനത്തിന്റെ ഓർമ്മയ്ക്കായി ഇന്ന് 10,000 സമൂഹ സദ്യയും ഒരുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള ഭക്ഷ്യസുരക്ഷ ശക്തിപ്പെടുത്താൻ കാലാവസ്ഥാ വ്യതിയാന നിയന്ത്രണ നടപടികൾക്ക് ഊന്നൽ നൽകി കൂട്ടായ പ്രവർത്തനങ്ങൾ നടപ്പാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗോവ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ഇന്ന് 5 Indian ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ നാളെ ഉച്ചകഴിഞ്ഞ് 3 വരെ സമയം. ഇന്നലെ വൈകിട്ട് വരെ 31 ലക്ഷത്തിൽ പരം എന്യൂമറേഷൻ ഫോമുകൾ ഡിജിറ്റൈസ് ചെയ്തതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൽക്കർ. ആദ്യ ബ്ലൈൻഡ് വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.